2025 ഒക്ടോബർ 9 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. വയനാട്ടിൽ ഉരുളയ്ക്ക് ഉപ്പേരിയുമായി. പ്രദീപ് മാനന്തവാടി എഴുതുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വെളിപ്പാടകലെ ദൂരം മാത്രം. സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പിൽ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നതോടെ രാഷ്ട്രീയ പാർട്ടികളുടെ നെഞ്ചിടിപ്പും വർദ്ധിക്കും. തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഒരുങ്ങേണ്ടതുണ്ട്. എങ്ങനെ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിലെത്താമെന്നും ഭരണം പിടിക്കാമെന്നുമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തലപുകഞ്ഞ ആലോചന. പക്ഷേ വയനാട്ടിൽ ശബരിമലയിലെ നഷ്ടമായ സ്വർണമോ സംസ്ഥാന രാഷ്ട്രീയമോ ഒന്നുമല്ല വിഷയങ്ങൾ. അതൊന്നും ഇവിടെ കാര്യമായി ഏശില്ലെന്ന് ചുരുക്കം. ജില്ലയിലെ സഹകരണ ബാങ്കുകളിലെ നിയമന കോഴയെ തുടർന്നുണ്ടായ കോൺഗ്രസിലെ പൊട്ടിത്തെറിയും ആത്മഹത്യകളും ഇടതുമുന്നണി വിഷയമാക്കും. അതിനുള്ള കരുനീക്കവും ഇടതുപാളയത്തിൽ നിന്നും തുടങ്ങി. ആരോപണങ്ങൾ ഉന്നയിച്ച് വെന്നിക്കൊടി നാട്ടാനായി CPM തയ്യാറായി നിൽക്കുമ്പോഴാണ് ഇടതുമുന്നണിയെ കടത്തിവെട്ടി ബ്രഹ്മഗിരിയിലെ തട്ടിപ്പുമായി UDFന്റെ വരവ്. CPM നിയന്ത്രണത്തിലുള്ള സുൽത്താൻ ബത്തേരിയിലെ ബ്രഹ്മഗിരിയിൽ ജനങ്ങളിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും കോടികളുടെ നിക്ഷേപം വാങ്ങി തിരിച്ചു നൽകാതെ നിക്ഷേപകരെ വഞ്ചിച്ചതിനെതിരെയാണ് UDF നീക്കം. രണ്ട് കൂട്ടരെയും ആരോപണ മുനയിൽ നിർത്തി കലക്കവളത്തിൽ മീൻ പിടിക്കുന്ന ഏർപ്പാടാണ് BJPയുടെ നേതൃത്വത്തിലുള്ള NDA സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് പൊടിപാറും. വിഷയമാകുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ. പ്രാദേശിക വിഷയങ്ങൾക്കാണല്ലോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യം. സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനം വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ ലക്ഷങ്ങൾ വാങ്ങി ജോലി പോയിട്ട് വാങ്ങിയ കാശ് പോലും തിരികെ നൽകിയില്ല. കോൺഗ്രസിൽ അഭിമാനമുള്ള നേതാവായിരുന്നു DCC ട്രഷറർ NM വിജയൻ. നേതൃത്വത്തിനു വേണ്ടി വാങ്ങിയ തുകയുടെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ടു. ലക്ഷങ്ങൾ നൽകിയവർ വിജയന്റെ വീട്ടിൽ കയറി ശല്യപ്പെടുത്തി. അങ്ങനെയാണ് ഭിന്നശേഷിക്കാരനായ മകൻ ജിജേഷിനും വിഷം നൽകി ഇരുവരും ആത്മഹത്യ തിരഞ്ഞെടുത്തത്. ഇതുണ്ടാക്കിയ കോലാഹലങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. 10 വർഷത്തിനിടെ 5 പേരാണ് കോൺഗ്രസിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളുടെയും പേരിൽ ആത്മഹത്യ ചെയ്തവർ. NM വിജയന്റെ കുടുംബത്തിന്റെ ലക്ഷങ്ങളുടെ ബാധ്യത കഴിഞ്ഞ മാസമാണ് നെഹ്റു കുടുംബത്തിന്റെ ശാസനയെ തുടർന്ന് KPCC അടച്ചു തീർക്കേണ്ടി വന്നത്. എല്ലാം തീർന്നെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിൽ കുരുങ്ങി ജീവൻ ഒടുക്കേണ്ടി വന്ന കേളക്കവല ഇടയില്ലാത്ത രാജേന്ദ്രൻ നായരുടെ വിഷയം കോൺഗ്രസിന് തലവേദനയായത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബാങ്ക് രാജേന്ദ്രൻ നായരുടെ പേരിൽ നടത്തിയ ലക്ഷങ്ങളുടെ വെട്ടിപ്പും ചെറുതായിരുന്നില്ല. പലരുടെയും പേരിൽ ഇങ്ങനെ തട്ടിപ്പ് നടന്നു. പക്ഷേ രാജേന്ദ്രൻ നായർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അദ്ദേഹവും ആത്മഹത്യയിൽ അഭയം കണ്ടെത്തി. രാജേന്ദ്രൻ നായരുടെ പേരിലുള്ള കടബാധ്യത ഒഴിവാക്കി വസ്തുവിന് ആധാരം തിരിച്ചു നൽകുക, കുടുംബത്തിന് ഒരാൾക്ക് ജോലി നൽകുക, അർഹമായ ധനസഹായം നൽകുക, അഴിമതിക്കാരെ ശിക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുടുംബം നിരാഹാര സമരവുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. സമരവുമായി ബാങ്കിന് മുന്നിലെത്തിയത് രാജേന്ദ്രൻ നായരുടെ 95 പിതാവ് ശ്രീധരൻ നായരായിരുന്നു. അവശനായ അദ്ദേഹത്തെ പോലീസ് തന്നെയാണ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലാക്കിയത്. കുടുംബക്കാർ ആരും ആശുപത്രിയിൽ ചെല്ലാതായപ്പോൾ പോലീസും ആകെ ബുദ്ധിമുട്ടി. തുടർന്ന് രാജേന്ദ്രൻ നായരുടെ ഭാര്യ ജലജ കഴിഞ്ഞ ദിവസം മുതൽ ബാങ്കിന് മുന്നിൽ സമരം ആരംഭിച്ചു. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 6 മുമ്പാണ് ബാങ്കിന് മുന്നിൽ സമരം ആരംഭിച്ചത്. ഇന്ന് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലേക്ക് CPM പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ CK ശശീന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുക. ഇങ്ങനെ UDF ആകെ പകച്ചു നിൽക്കുമ്പോഴാണ് അവർക്കൊരു കച്ചിത്തുരുമെന്ന പോലെ ബ്രഹ്മഗിരിയിലെ നിക്ഷേപ തട്ടിപ്പ് വീണു കിട്ടുന്നത്. ആരോപണങ്ങളിൽ ദുരുദ്ദേശമെന്ന്. വയനാട്ടിലെ കർഷക സമൂഹത്തെ സ്വയം പര്യാപ്ത കൈവരിക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ 1999 അന്നത്തെ CPM നേതാവും മുൻ MLA PV വർഗീസ് വൈദ്യരുടെ നേതൃത്വത്തിൽ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ രൂപീകരണം. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ പിന്തുണ സൊസൈറ്റിക്ക് ലഭിച്ചു. ലക്ഷ്യം നല്ലതായിരുന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് കാലിടറി. 2010-20 കാലഘട്ടത്തിൽ വാർഷിക വിറ്റുവരവ് 30 കോടിയിലധികമായിരുന്നു. 5 302 ഗ്രാമശ്രീ സ്വയം സഹായ സംഘങ്ങളായാണ് ആരംഭം. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ, കൃഷി വകുപ്പ് ഡയറക്ടർ, ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ സർക്കാർ നോമിനികളും ചെയർമാനും 2 വൈസ് ചെയർമാനും 14 ഡയറക്ടർ ബോർഡ് അംഗവും അടക്കം 22 ഭരണസമിതിയാണ് നിലവിലുള്ളത്. കർഷകർക്കൊപ്പം നിൽക്കുന്ന പദ്ധതികളും പരസ്യ മൂല്യമുള്ളവയോട് കിടപിടിക്കുന്ന ഉൽപ്പന്നങ്ങളുമായിരുന്നു ബ്രഹ്മഗിരിയെ ജനപ്രിയമാക്കിയത്. ശുദ്ധവും പോഷകസമൃദ്ധവുമായ വിവിധ ഇറച്ചികൾ മലബാർ മീറ്റ് എന്ന പേരിൽ കേരളക്കരയിലെങ്ങുമെത്തി. ബത്തേരിക്കടുത്ത് മഞ്ചാടിയിൽ 13 സ്ഥലത്ത് സ്ഥാപിച്ച അത്യാധുനിക മൾട്ടി സ്പീഷ്യസ് മാംസ സംസ്കരണ പ്ലാന്റിലൂടെ ഉൽപ്പന്നങ്ങൾ ഇറങ്ങി. വയനാടൻ കാപ്പി ലക്ഷ്യമിട്ട നൂതന പദ്ധതികൾക്കും തുടക്കമിട്ടു. ഇടനിലക്കാരെ ഒഴിവാക്കിയുള്ള പദ്ധതിക്ക് വൻ സ്വീകാര്യതയുണ്ടായി. കർഷക തൊഴിലാളി സാമൂഹ്യ വികസന ഫണ്ട് കൊണ്ടായിരുന്നു പ്രവർത്തനം. ഫണ്ട് നാനാ മേഖലകളിൽ നിന്നായി കണ്ടെത്തി. 1 9.5% 12 10% 25 10.5% പലിശ നിരക്ക്. കോവിഡ് നിപ്പയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും എല്ലാം കൂടിയായപ്പോൾ പദ്ധതിക്ക് താളപ്പിഴ സംഭവിച്ചു. 600 നിക്ഷേപകരുണ്ടായിരുന്നു. സർക്കാർ ജോലികളിൽ നിന്ന് വിരമിച്ചവരും പാർട്ടി അനുഭാവികളും ലക്ഷങ്ങൾ നിക്ഷേപിച്ചു. 4 മുമ്പ് വരെ നിക്ഷേപകർക്ക് പലിശ കൃത്യമായി നൽകി. പലിശ മുടങ്ങിയതോടെ നിക്ഷേപകർ രംഗത്തിറങ്ങി. പാർട്ടിയുടെ മുഖം വികൃതമാകാതിരിക്കാൻ വേണ്ടി പലരും വിവരം പുറത്തു പറയാതിരുന്നു. ജില്ലയിലെ CPM നിയന്ത്രണത്തിലുള്ള സംസ്ഥാനങ്ങളിലുള്ള 11 സഹകരണ സംഘങ്ങളും ബ്രഹ്മഗിരിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതും ലക്ഷങ്ങൾ. UDF ഈ പ്രശ്നം ഉന്നയിച്ച് ആണ് ഇപ്പോൾ രംഗത്തുള്ളത്. ആരോപണങ്ങൾ ദുരുദ്ദേശത്തോടെയാണെന്ന്, സൊസൈറ്റി തുറന്നു പ്രവർത്തിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളെന്നും ഭരണസമിതിക്ക് വേണ്ടി ചെയർമാൻ PK സുരേഷ് വ്യക്തമാക്കി.